السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
തങ്ങളെ ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ ഉൾപ്പെടുത്തുന്ന ഓരോ അഹമ്മദിയും ആത്മീയവും സ്വഭാവപരവും വൈജ്ഞാനികവും വിശ്വാസപരവുമായ ഉന്നമനത്തിനായി ഒരു പ്രതിജ്ഞ ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ അള്ളാഹു നമുക്ക് MTA അനുഗ്രഹം നൽകിയിരിക്കുന്നു. ജമാഅത്തിന്റെ പരിപാടികളും ജൽസകളും ഖുതുബകളും സർവോപരിയായി ബൈഅത്തുമായി ബന്ധപ്പെട്ട് ആഗോള ബൈഅത്തിൽ MTA ഇന്റർനെറ്റും മുഖേന ലക്ഷക്കണക്കിന് അഹമ്മദികൾ പങ്കെടുക്കുന്നു. അതുകൊണ്ട് എല്ലാ അഹമ്മദികളും ജന്മനാഹമ്മദികളാകട്ടെ അല്ലെങ്കിൽ സ്വയം ബൈഅത്ത് ചെയ്ത് ജമാഅത്തിൽ ചേർന്നവരാകട്ടെ, അവർക്കിത് പറയാൻ സാധ്യമല്ല. ഞങ്ങൾക്ക് ബൈഅത്തിന്റെ നിബന്ധനകൾ അറിയുകയില്ല. ആവശ്യമുള്ളത് ഈ കാര്യത്തിനാണ്. നാം ബൈഅത്ത് ചെയ്തതിന് ശേഷം അതിന്റെ വിശദീകരണം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ബൈഅത്തിന്റെ പ്രതിജ്ഞയെ മുന്നിൽ വെക്കുക അഥവാ നാം ബൈഅത്തിന്റെ നിബന്ധനകളിൽ വിവരിച്ചിരിക്കുന്ന സ്വഭാവപരമായ മെച്ചപ്പെടലിന്റെ നിബന്ധനകൾ മാത്രം മുന്നിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ സ്വഭാവപരമായ നിലവാരം, സാമൂഹികമായ ബന്ധം, കച്ചവടപരമായ ഇടപാടുകൾ, നിത്യേനയുള്ള ഇടപാടുകൾ, കുടുംബപരമായ കാര്യങ്ങൾ, ഇതിൽ എല്ലാം തന്നെ ഒരു അസാധാരണമായ ഉന്നമനവും ഔന്നിത്യവും ഉണ്ടാകും. എന്നാൽ നമ്മളിൽ ഒരുപാട് പേർ അത്തരക്കാരായുണ്ട്. അവർ ഈ നിലവാരത്തിൽ നിന്ന് ഇപ്പോൾ വളരെയധികം വിദൂരത്തിലാണ്. ഏതൊന്നാണോ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് തന്റെ ബൈഅത്തിന്റെ നിബന്ധനകളിൽ ഏതെല്ലാം കാര്യങ്ങളിലേക്കാണോ അവിടുന്ന് ശ്രദ്ധ ക്ഷണിച്ചിട്ടുള്ളത് അതിലേതാനും ചിലത് ഇതാണ്. ഉദാഹരണമായി, കളവ് പറയരുത്, അക്രമം ചെയ്യരുത്, വഞ്ചന കാണിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടണം, ശരീരേച്ഛയുടെ ആവേശത്തിന് അടിപ്പെടരുത്, പൊതുവായ നിലയിൽ സമൂഹത്തിനും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കും തങ്ങളുടെ ശരീരേച്ഛയുടെ ആവേശം കാരണത്താൽ കൈകൊണ്ടോ നാവുകൊണ്ടോ ബുദ്ധിമുട്ടേൽപ്പിക്കരുത്, അഹങ്കരിക്കരുത്, വിനയം കൈക്കൊള്ളണം. സത് സ്വഭാവത്തിന്റെ പ്രകടനം എപ്പോഴും കാഴ്ചവെച്ചുകൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടണം. പൊതുവായ നിലയിൽ മനുഷ്യ സമൂഹത്തിന് പ്രയോജനമെത്തിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അഥവാ നാം ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ സ്വഭാവത്തിന്റെ നിലവാരം ഉയർത്താൻ സാധിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ ഉന്നതമായ സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. സ്വഭാവത്തിന്റെ ഉന്നത നിലവാരം കരസ്ഥമാക്കാം എന്ന് മാത്രമല്ല, അതിന്റെ പാരമ്പര്യത്തെ സ്പർശിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ നാം പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലും വ്യാകുലത ഉണ്ടാക്കുന്ന സംഖ്യയിൽ ആളുകൾ അത്തരക്കാരുണ്ട്. അവർ ബൈഅത്തിന്റെ പ്രതിജ്ഞ ചെയ്തിട്ടും ഈ കാര്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല. ഇതുവരെ നാം വ്യക്തിപരമായി അത്തരം അവസ്ഥകളിലൂടെ കടന്നുപോകുന്നില്ലയോ, അതുവരെ നാം നമ്മുടെ അവകാശങ്ങൾ ത്യാഗം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ തങ്ങളെ സ്വയം പ്രയാസത്തിൽ അകപ്പെടുത്തി തങ്ങളുടെ ഉന്നത സ്വഭാവം കരസ്ഥമാക്കണം എന്ന കാര്യത്തിൽ നാം വളരെ ശക്തമായ നിലയിൽ ഇപ്രകാരം പറയുന്നു: നിശ്ചയമായും ഇത്തരം ഉന്നത സ്വഭാവങ്ങളുടെ പ്രകടനം നാം കാഴ്ചവെക്കേണ്ടവരാണ്. ആരാണോ അത് കാണിക്കാത്തത്, അവർ അക്രമമാണ് കാണിക്കുന്നത്. എന്നാൽ നമുക്ക് നേരിട്ട് ബാധിക്കുമ്പോൾ നമ്മളിൽ ഭൂരിഭാഗം പേരും ഈ സ്വഭാവം മറന്നുപോകുന്നു. ആവശ്യമായി വരികയാണെങ്കിൽ തങ്ങളുടെ കാര്യങ്ങൾ ഈ വിധത്തിൽ വികലമായ നിലയിൽ സമർപ്പിക്കുന്നു. അതിൽ സത്യമവശേഷിക്കുകയില്ല, എന്നല്ല, അത് കളവിന് സമീപത്തെത്തുന്നു. തങ്ങളുടെ അവകാശം കരസ്ഥമാക്കുന്നതിനു വേണ്ടി ചില സമയത്ത് ചിലർ അക്രമവും ചെയ്യുന്നു, ചിലപ്പോൾ ചിലർ വഞ്ചന കാണിക്കുന്നവരായും മാറുന്നു. തങ്ങളെ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായി കള്ളസാക്ഷികളെ സമർപ്പിക്കുന്നു. കൈകൊണ്ടല്ല എങ്കിൽ പോലും നാവുകൊണ്ട് ഭൂരിഭാഗം പേരും തങ്ങളുടെ ലക്ഷ്യം കരസ്ഥമാക്കുന്നതിനു വേണ്ടി മറ്റുള്ളവർക്ക് പ്രയാസം നൽകുന്നു. വിനയം കാണിക്കുന്നതിന് പകരം അഹങ്കാരം അതീശത്വം നേടുന്നു. ചില സമയത്ത് അഹങ്കാരത്തിന്റെ കുറവോ കൂടുതലോ ആയ പ്രകടനവും ഉണ്ടാകുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ഖസായുടെ ചില പ്രശ്നങ്ങൾ എന്റെ മുന്നിൽ വരുമ്പോൾ കളവും സത്യവും സ്ഥാപിക്കുന്നതിന് പകരം, അവകാശം നേടിയെടുക്കുന്നതിന് പകരം, നികൃഷ്ട സ്വഭാവത്തിന്റെയും ദുഷ്ടാഠ്യത്തിന്റെയും പ്രകടനം ഈ വിധത്തിലുണ്ടാകുന്നു. അത്ഭുതം തോന്നിപ്പോകുന്നു. കച്ചവടത്തിൽ സത്യസന്ധതയുടെ അടിസ്ഥാനത്തിന് പകരം സ്വാർത്ഥ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കുന്നതിലേക്കായിരിക്കും കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കുക. ഇതിൽ കൂടുതലായി അതിൽ അതിരുകടന്നത് ഇതാണ്: കക്ഷികൾ നിശ്ചയിച്ചിരിക്കുന്ന വക്കീൽ അയാൾ തന്റെ ജോലി സംബന്ധമായ കഴിവ് കാണിക്കുന്നതിനു വേണ്ടി, തന്റെ ഔന്നിത്യം കാണിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമത്തിൽ അത്തരത്തിൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നു. അത് കളവായിരിക്കും. അത് ഇടപാടുകൾ ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരുടെ കലഹങ്ങൾ, അല്ലെങ്കിൽ ഏതുവിധത്തിലുള്ള പ്രശ്നങ്ങൾ ആയിക്കൊള്ളട്ടെ, വക്കീലുകൾ കാരണം നീണ്ടുപോകുന്നു. അഹമ്മദി വക്കീൽമാരും കക്ഷികളും അവർ തങ്ങളുടെ വൈഅത്തിന്റെ നിബന്ധനകളും അള്ളാഹുവിനോടുള്ള ഭയത്തിനും തങ്ങളുടെ പ്രയോജനത്തെക്കാൾ മുൻഗണന നൽകുക. ഇത് വളരെ വ്യക്തമായതാണ്. കലഹം ഉണ്ടാകുന്നത് തന്നെ ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അനുവദനീയമോ അനുവദനീയമല്ലാത്തതോ ആയ രീതിയിൽ പരാതികൾ ഉണ്ടാകുമ്പോഴാണ്, ദുർഭാവനകൾ ഉണ്ടാകുമ്പോഴാണ്. അത്തരം സമയത്ത് ഒരു വിശ്വാസിയുടെ ജോലിയാണ് കലഹങ്ങൾ നീട്ടിക്കൊണ്ടുപോകുന്നതിന് പകരം, തങ്ങളുടെ ശാഠ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് പകരം, അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനു വേണ്ടി തങ്ങളുടെ ഉള്ളിൽ മൃദുലത ഉണ്ടാക്കിക്കൊണ്ട് ജമാഅത്തി വ്യവസ്ഥിതിയിലോ കസയിലോ തങ്ങളുടെ പ്രശ്നം കൊണ്ടുവരിക. തങ്ങൾ പരസ്പരം സഹോദരന്മാരാണ് എന്ന കാര്യത്തിലായിരിക്കണം പരിശ്രമം കൂടുതലായി ഉണ്ടാകേണ്ടത്. നാം ഈ തെറ്റിദ്ധാരണകൾക്കും അനുവദനീയമായതും അല്ലാത്തതുമായ പരാതികളെ ദൂരീകരിച്ചുകൊണ്ട് പരസ്പരം സ്നേഹത്തോടും അനുരക്തിയോടും കൂടി ജീവിതം കഴിച്ചുകൂട്ടണം. എന്നാൽ ആർക്കാണോ അവകാശം നൽകേണ്ടത്, അതുപോലെ ആർക്കാണോ അവകാശം ഉള്ളത്, രണ്ടു കൂട്ടരും ദുശാഠ്യക്കാരാണ് എങ്കിൽ, ജമാഅത്തി വ്യവസ്ഥിതിയാകട്ടെ, കസായാകട്ടെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ കോടതിയാകട്ടെ, ഇതെല്ലാം തന്നെ എത്ര തന്നെ നീതിയിൽ അധിഷ്ഠിതമായ വിധി പുറപ്പെടുവിച്ചാലും ഒരിക്കലും തന്നെ പ്രശ്നം പര്യവസാനത്തിൽ എത്തുകയില്ല. ഒരു കോടതിക്ക് ശേഷം അടുത്ത കോടതിയിൽ അപ്പീലുകൾ നൽകിക്കൊണ്ടിരിക്കും. കസായിൽ വന്ന കക്ഷിക്ക് അഞ്ചംഗ കസാ ബോർഡ് പോലും തീരുമാനം എടുത്താലും ആരാണോ അവകാശം നൽകേണ്ടത്, അവർ ചിലപ്പോൾ അവകാശം ധ്വംസിക്കുന്നു, അവകാശം നൽകുകയില്ല, അതല്ലെങ്കിൽ വിധി അംഗീകരിക്കുകയില്ല, അല്ലെങ്കിൽ എനിക്കെഴുതുന്നു ഞങ്ങളോട് വലിയ അക്രമമാണ് കാണിച്ചത്, താങ്കൾ സ്വയം ഈ പ്രശ്നം നോക്കിയാലും ഈ പരാതികൾ ഒരിക്കലും തന്നെ അവസാനിക്കുകയില്ല. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രകടനം അഹങ്കാരവും ശാഠ്യവും കാരണത്താലാണ് ഉണ്ടാകുന്നത്. കലഹങ്ങളെ അഥവാ നാം നല്ല നിലയിൽ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ശാഠ്യം ഉപേക്ഷിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. എന്നല്ല, ചില സമയത്ത് കലഹം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി അവകാശം ഉണ്ടെങ്കിൽ പോലും ആ അവകാശം നേടുന്നതിൽ മറ്റു കക്ഷിക്ക് എളുപ്പം നൽകേണ്ടതിന്റെ ആവശ്യമുണ്ട്. ചില സമയത്ത് ഒരു പരിധിവരെ അവകാശം ഉപേക്ഷിക്കേണ്ടതായും വരും. ഇതിനെക്കുറിച്ച് അല്ലാഹു നമുക്ക് എന്ത് അധ്യാപനമാണ് നൽകുന്നത്? അല്ലാഹു പറയുന്നു, വഇൻകാന ദൂ ഉസ്രത്തിൻ ഫനദിറത്തുൻ ഇലാ മൈസറ വഅൻ തസദ്ദഖു ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അഥവാ ആരെങ്കിലും ഞെരുക്കത്തിന്റെ അവസ്ഥയിൽ വന്നാൽ എളുപ്പം ഉണ്ടാകുന്നതുവരെ അയാൾക്ക് അവധി നൽകേണ്ടതാണ്. അഥവാ നിങ്ങളുടെ കടം മാപ്പാക്കുകയാണ് എങ്കിൽ, ധർമ്മം ചെയ്യുകയാണ് എങ്കിൽ അത് വളരെ നല്ലതാണ്. നിങ്ങൾ അറിയുന്നവരാണ് എങ്കിൽ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിങ്ങൾക്കും അത്തരം അവസ്ഥകൾ വരാം, നിർബന്ധിതനാകുന്ന അവസ്ഥകൾ. ഏറ്റവും വലിയ കാര്യം അള്ളാഹു നമ്മുടെ അനേകം കാര്യങ്ങളിൽ നമുക്ക് അവധി നൽകുന്നു. അഥവാ അല്ലാഹു അവൻ എല്ലാ ശക്തികളുടെയും ഉടമസ്ഥനാണ്. നമ്മെ നമ്മുടെ കാര്യങ്ങളിൽ പിടിക്കാൻ തുടങ്ങിയാൽ നമുക്കൊരു സങ്കേതവും ഉണ്ടായിരിക്കുകയില്ല. നാം പരസ്പരമുള്ള കാര്യങ്ങളിൽ മൃദുലതയുടെയും എളുപ്പത്തിന്റെയും പെരുമാറ്റം കാണിക്കേണ്ടത് അനിവാര്യമാണ്. ഇതൊരടിസ്ഥാനപരമായ മാർഗദർശനമാണ്. ദിവസേനയുള്ള കാര്യങ്ങളിലും കച്ചവടപരമായ ബന്ധങ്ങളിലും കടമിടപാടുകളിലും ഈ കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ കൂടെ കൂടെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾ ലോകത്ത് കാരുണ്യവും മൃദുലതയും കൊണ്ട് പ്രവർത്തിക്കുക. അങ്ങനെയാണെങ്കിൽ ആകാശത്ത് അല്ലാഹു നിങ്ങളോട് കാരുണ്യത്തോടുകൂടി പെരുമാറുന്നതാണ്. അതല്ല എങ്കിൽ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്, ഒരു ദിവസം നമ്മുടെ കണക്കെടുപ്പും ഉണ്ടായിരിക്കും. അല്ലാഹു കേവലം അവകാശമനുസരിച്ച് തീരുമാനമെടുക്കാൻ തുടങ്ങിയാൽ പാപപൂർത്തി വളരെയധികം പ്രയാസകരമായിരിക്കും. അള്ളാഹുവിന്റെ കാരുണ്യവും പാപപൂർത്തിയും സ്വായത്തമാക്കുന്നതിനു വേണ്ടി നാം ലോകത്ത് നമ്മുടെ പ്രശ്നങ്ങളിൽ മൃദുലതയുടെയും കാരുണ്യത്തിന്റെയും പെരുമാറ്റം പരസ്പരം കാണിക്കേണ്ടതുണ്ട്. അതല്ലാതെ കേവലം കാഠിന്യവും പിടിക്കപ്പെടലും തങ്ങളുടെ അവകാശത്തെക്കുറിച്ചുള്ള വ്യാകുലതയും മാത്രം ആയിരിക്കരുത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കടം നൽകിയവർക്ക് കടം കിട്ടേണ്ടവരോട് മൃദുലതയോടുകൂടി പെരുമാറുന്നതുകൊണ്ട് പ്രതിഫലത്തിന്റെ സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. ഒരു റിവായത്തിൽ വരുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരാളാണോ ആരിൽ നിന്നെങ്കിലും കടം വാങ്ങിയ തുക വസൂൽ ചെയ്യേണ്ടത് അയാൾ അഥവാ നിശ്ചയിച്ച പരിധി കഴിഞ്ഞതിനു ശേഷം അവധി നൽകുകയാണെങ്കിൽ അവധി കഴിഞ്ഞ് പോകുന്ന ഓരോ ദിവസവും അയാൾക്ക് സദക ആയിരിക്കും. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് പറഞ്ഞു, സദക്കയും ദാനധർമ്മവും നിങ്ങളുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഇല്ലാതാക്കുന്നു. എത്രമാത്രം ഉന്നതമായ കച്ചവടമാണ്! തന്റെ സഹോദരന് എളുപ്പം നൽകുക എന്നത് പ്രതിഫലത്തിന് അവകാശിയാക്കി തീർക്കുന്നു. ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലാഹു അല്പം പോലും നന്മ പ്രതിഫലം നൽകാതെ കളയുകയില്ല. അഥവാ നാം വിശുദ്ധ ഖുർആന്റെ ഈ മനോഹരമായ അധ്യാപനം ഓർത്താൽ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം മുന്നിൽ വെച്ചാൽ ഒരു സമാധാനപൂർണമായ സമൂഹത്തിന്റെ സ്ഥാപനം നിലവിൽ വരും. പിന്നീട് ഒരിക്കലും അസ്വസ്ഥത ഉണ്ടാവുകയില്ല. പിണക്കങ്ങൾ നീണ്ടു നീണ്ടു പോവുകയില്ല. വിധി നടപ്പിൽ വരുത്തുന്ന സ്ഥാപനങ്ങൾക്കും പ്രയാസം ഉണ്ടാവുകയില്ല. അവർ ഈ കലഹങ്ങൾ തീർക്കുന്നതിന് പകരം മറ്റേതെങ്കിലും ക്രിയാത്മകമായ കാര്യങ്ങളിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ, ഖസാക്കും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. ഖസാ ഉണ്ടാക്കാനുള്ള കാരണം തന്നെ തീരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. എന്നാൽ തീരുമാനങ്ങൾ അംഗീകരിക്കുന്നതിൽ ഇരു കക്ഷികളും മൃദുലതയുടെ പെരുമാറ്റം കാണിക്കുകയാണെങ്കിൽ അനാവശ്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. ചില സമയത്ത് ചില കാര്യങ്ങൾ, ഒരു കാര്യം മാത്രം നീണ്ടുപോകുന്നത് കൊണ്ട് മറ്റു പ്രശ്നങ്ങളെ അത് ബാധിക്കുന്നു. ഈ പ്രശ്നവും ഉണ്ടാവുകയില്ല. സ്വയം കക്ഷികൾക്ക് ഖസായിൽ പോകുന്നതിന്റെയും കോടതിയിൽ പോകുന്നതിന്റെയും വക്കീലിനെ നിശ്ചയിക്കുന്നതിന്റെയും ചിലവുകൾ വഹിക്കേണ്ടതായി വരും. അതും മിച്ചമാകും. ചില സമയത്ത് ചിലർ ഈ വിധം ശാഠ്യം കാണിക്കുന്നു. അവർ തങ്ങളുടെ നഷ്ടം സഹിക്കും. എന്നാൽ ആഗ്രഹിക്കുന്നത് ഇതാണ്, തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമായി വേണം. അതിനുവേണ്ടി ഏതുവരെ പോകേണ്ടി വന്നാലും പോകും. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ചിലർ എനിക്കും എഴുതുന്നു, ചില കക്ഷികൾ, ഇനി താങ്കൾ ഈ പ്രശ്നം നോക്കുക, അഥവാ ഈ ശാഠ്യം ഇല്ല എങ്കിൽ, അഹങ്കാരം ഇല്ല എങ്കിൽ എന്റെ സമയവും ഈ നിരർത്ഥക കാര്യങ്ങളിൽ പാഴായി പോവുകയില്ല. ഞാൻ ചില സമയത്ത് പ്രശ്നങ്ങൾ കണ്ടതിനു ശേഷം കക്ഷികൾക്ക് മറുപടി നൽകുമ്പോൾ, അഥവാ അവരുടെ ഇഷ്ടമനുസരിച്ചുള്ള മറുപടിയല്ല എങ്കിൽ അവർ തങ്ങളുടെ ശാഠ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, അല്ല ഞങ്ങളാണ് ശരി, ഈ ശാഠ്യമായിരിക്കും, തീരുമാനം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ വേണം, മറുകക്ഷിക്ക് ഞങ്ങൾ എളുപ്പവും ഒന്നും നൽകുകയില്ല. ഞാൻ വ്യക്തമായ നിലയിൽ എഴുതിയതിനു ശേഷവും ചിലപ്പോൾ അങ്ങേയറ്റത്തെ അഹങ്കാരത്തോടുകൂടി മൂന്നാമത്തെയോ നാലാമത്തെയോ മാസത്തിൽ കത്തെഴുതുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പ്രശ്നത്തെ കുറിച്ച് എഴുതിയിരുന്നു, ഞങ്ങൾ സത്യത്തിൽ ആണ്, അതുകൊണ്ട് ഈ തീരുമാനം പുനർപരിശോധിക്കുക, ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം നൽകുക. ഞാൻ ഖസായുടെ തീരുമാനം 100% ശരിയായിരിക്കും എന്ന് പറയുന്നില്ല. എന്നാൽ 80-85% ഏതായിരുന്നാലും ശരിയായിരിക്കും. സമർപ്പിക്കുന്ന സാക്ഷികളുടെയും തെളിവിന്റെയും വെളിച്ചത്തിൽ അത് ശരിയായിരിക്കും. അഥവാ തെറ്റാണ് എങ്കിൽ പോലും നിയ്യത്തിൽ സംശയിക്കാൻ സാധ്യമല്ല. തങ്ങളുടെ ഭാഗത്ത് നിന്ന് നല്ല നീയത്തോടുകൂടിയായിരിക്കും ഇവർ തീരുമാനം എടുത്തിരിക്കുന്നത്. അഥവാ ഒരു കക്ഷിയുടെ ചിന്തയനുസരിച്ച് അവർക്ക് അവകാശം ഉണ്ടെങ്കിൽ, എന്നാൽ വിധി അയാൾക്കെതിരാണ് എങ്കിൽ, ആ കാര്യത്തിൽ ഖസായുടെ മേലോ കാസിയുടെ മേലോ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. ചിലർക്ക് ഈ ആരോപണം ഉന്നയിക്കുന്ന ശീലവും ഉണ്ടാകാറുണ്ട്. അവർ കാര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുത്തിരിക്കുക, അവർ യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനമെടുത്തിരിക്കുക. അഥവാ ഏതെങ്കിലും ഒരു തീരുമാനത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അവ്യക്തതയുണ്ടെങ്കിൽ, അഥവാ ഒരു കക്ഷിക്കോ മറുകക്ഷിക്കോ ഈ തീരുമാനത്തിൽ അവ്യക്തതയുണ്ടെങ്കിൽ, കക്ഷിയുടെ അപേക്ഷയിൽ ചില സമയത്ത് ഞാനും ഫയൽ വരുത്തി വെച്ച് നോക്കുന്നു. എന്നാൽ ഞാൻ പറയുന്നത് പോലെ അധികം വിധികളും ശരിയായിരിക്കും. കേവലം ദുർഭാവന നിമിത്തം സംശയം ഹൃദയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദുർഭാവനയിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. ദുർഭാവന പിന്നീട് മറ്റൊരു തിന്മയിലേക്ക് മാർഗം തുറക്കുകയാണ് ചെയ്യുന്നത്. ഖസായിലെ പ്രശ്നങ്ങൾ നേരിട്ട് ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാകട്ടെ, കച്ചവടപരമായിട്ടുള്ളതാകട്ടെ, അല്ലെങ്കിൽ കുടുംബപരമായതാകട്ടെ, എല്ലാ കാര്യത്തിലും നേരിട്ടോ നേരിട്ടല്ലാതെയോ ധനപരമായ ഇടപാടിന്റെ പ്രശ്നം ആയി മാറുന്നു. ചിലയിടത്ത് ഹക്ക് മഹറിന്റെ നൽകൽ, ചിലയിടത്ത് സാധനങ്ങൾ നൽകുന്ന കാര്യം, ഭാര്യാഭർത്താവിന്റെ കലഹത്തിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങൾ തന്നെയായിരിക്കും. ഏതായിരുന്നാലും സാമ്പത്തികമായ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഈ ഇതിൽ ഉണ്ടാകുന്നു. എളുപ്പം നൽകുക എന്ന കാര്യം എല്ലാ തലത്തിലും ഒരു പരിധിവരെ ഉണ്ടായിരിക്കേണ്ടതാണ്. കുടുംബ പ്രശ്നങ്ങളിലും റൊക്കം തുകയുടെ ആവശ്യം, ഇടപാടുകൾ ബന്ധപ്പെട്ട കാര്യത്തിലും തുകയുടെ ആവശ്യം അധികവും ഉണ്ടാകും. കുടുംബ പ്രശ്നങ്ങളിൽ ഉദാഹരണമായി ഞാൻ പറഞ്ഞതുപോലെ ഹക്ക് മഹർ നൽകുന്നത്, ഇത് തീർച്ചയായും പുരുഷന്റെ മേലുള്ള ഒരു കടം ആണ്. എന്നാൽ ചില സമയത്ത് പെൺകുട്ടിയുടെ ആളുകൾ ആൺകുട്ടിയുടെ കഴിവിനേക്കാൾ കൂടുതൽ ഹക്ക് മഹർ എഴുതിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് ആൺകുട്ടി ഈ കടം വീട്ടാൻ നിർബന്ധിതനാണ്, കാരണം ഹക്ക് മഹർ ഒരു കടം ആണ്. മറുഭാഗത്ത് പെൺകുട്ടിയുടെ ആളുകളും അക്രമമാണ് ചെയ്യുന്നത്, ഹക്ക് മഹർ കൂടുതലായി വെക്കുന്നു, കാരണം ഏതെങ്കിലും വിധത്തിൽ ആൺകുട്ടിയെ കെട്ടിയിടുന്നതിനു വേണ്ടി. അത് ആൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം നൽകുക എന്നത് പ്രയാസകരമായിരിക്കും. രണ്ടാമത്തെ കക്ഷി അത് നൽകുക എന്നത് പ്രയാസകരമായിരിക്കും. പ്രയാസകരമായിരിക്കും എന്നല്ല, അതിനുള്ള കഴിവ് പോലും ഉണ്ടായിരിക്കുകയില്ല. അഥവാ ഖസ ആൺകുട്ടിയുടെ അവസ്ഥകൾ നോക്കിക്കൊണ്ട് ഹക്ക് മഹർ കുറച്ച് കഴിഞ്ഞാൽ രണ്ടാം കക്ഷിക്ക് ഈ കാര്യത്തിലും ആരോപണം ഉണ്ടാകും. അതുപോലെ തന്നെ നേരിട്ടുള്ള കടത്തിന്റെ ഇടപാടിലാകട്ടെ, അഥവാ ഖസ അവസ്ഥകൾ കണ്ടുകൊണ്ട് തവണകളായി നിശ്ചയിച്ചാൽ അതിലും രണ്ടാം കക്ഷിക്ക് ആരോപണം ഉണ്ടാകും. നാം അഹമ്മദികൾ ഒരു സമാധാനപൂർണമായ സമൂഹത്തെക്കുറിച്ച് ലോകത്തോട് പറയുമ്പോൾ നാമും നമ്മുടെ ഓരോ കാര്യത്തിലും സമൂഹത്തിൽ സമാധാനം ഉണ്ടാക്കാനായി പരിശ്രമിക്കേണ്ടതാണ്. സഹാബാക്കൾ പരസ്പരമുള്ള കാര്യങ്ങളിൽ ഏതു വിധത്തിലാണ് പെരുമാറിയിരുന്നത്, അതിന്റെ ഒരു തിളക്കം ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഹസ്രത്ത് അബൂ ഖതാദയുടെ അടുത്ത് അബൂ ഖതാദയെ കുറിച്ച് വരുന്നു, ഒരു മുസൽമാൻ അദ്ദേഹത്തിന്റെ കടക്കാരൻ ആയിരുന്നു. ഇദ്ദേഹം അയാളുടെ പക്കൽ കടം തിരിച്ചു ചോദിക്കുന്നതിനു വേണ്ടി ചെല്ലുമ്പോഴെല്ലാം അയാൾ ഒളിക്കുമായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം ചെന്നപ്പോൾ അയാളുടെ മകനിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു അദ്ദേഹം വീട്ടിൽ തന്നെയുണ്ട്. അദ്ദേഹം പുറത്തുനിന്ന് ശബ്ദം നൽകിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നു നീ വീട്ടിൽ തന്നെയുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ മറഞ്ഞിരിക്കുന്നത് പ്രയോജനമില്ലാത്തതാണ്, പുറത്തു വരൂ എന്നോട് സംസാരിക്കൂ. ആ വ്യക്തി പുറത്തു വന്നപ്പോൾ അദ്ദേഹം അയാളോട് ഒളിക്കാനുള്ള കാരണം അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞു, യഥാർത്ഥ കാരണം ഇതാണ്, ഞാൻ ഇന്ന് വളരെയധികം ഞെരുക്കത്തിലാണ്. എന്റെ സാമ്പത്തിക അവസ്ഥ വളരെയധികം പരിതാപകരമാണ്. എന്റെ കയ്യിൽ ഒന്നും തന്നെയില്ല. അതോടൊപ്പം തന്നെ ഞാൻ കുടുംബക്കാരനാണ്, ഒരുപാട് കുട്ടികളുണ്ട്, അവരുടെ ചിലവുകളും എനിക്ക് വഹിക്കേണ്ടതുണ്ട്. അപ്പോൾ അബു ഖതാദ പറഞ്ഞു, ശരിക്കും അങ്ങനെ തന്നെയാണോ നീ പറയുന്നത് പോലെ? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, എന്റെ അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം അയാളുടെ മുഴുവൻ കടവും മാപ്പാക്കി നൽകി. ഇതാണ് ആ പെരുമാറ്റം. മുഅ്മിനീങ്ങൾക്ക് പരസ്പരം മൃദുലതയോ മൃദുലതയോടുകൂടിയുള്ള പെരുമാറ്റവും സ്നേഹത്തോടുകൂടിയുള്ള പെരുമാറ്റവും സ്നേഹവും അനുരക്തിയും വ്യാപിക്കുന്ന പെരുമാറ്റം, അത് മുഖേനയാണ് സമാധാനത്തിന്റെ അന്തരീക്ഷം സ്ഥാപിതമാവുക. എന്നാൽ ഇതിൽ കടം വാങ്ങിയ ആളുടെ അവസ്ഥയുടെ വിവരണവും ഉണ്ട്. അയാൾ ഷാട്ടിക്കാരനും പണം പിടുങ്ങുന്നവനുമായിരുന്നില്ല, മറിച്ച് അയാൾക്ക് ചിന്തയും ലജ്ജയും ഉണ്ടായിരുന്നു. കടം വീട്ടാൻ സാധിക്കുന്നില്ല, അതുകൊണ്ടാണ് ഒളിഞ്ഞു നടന്നിരുന്നത്. എന്നാൽ നൽകുകയില്ല എന്ന് പറഞ്ഞില്ല. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നിൽ വരുന്നു, അത് ഇതിന് തികച്ചും വിപരീത ദിശയിലായിരിക്കും. കടം വാങ്ങുന്നു, എന്നിട്ട് ഇത് തെളിയിക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾ കടം വാങ്ങിയിട്ടില്ല. സമാധാനത്തിന്റെ അന്തരീക്ഷം ഇരുവിഭാഗത്തിന്റെയും പെരുമാറ്റം കൊണ്ടാണ് ഉണ്ടാവുക. കടം നൽകുന്നവർ അല്ലെങ്കിൽ ആർക്കാണോ അവകാശം ഉള്ളത്, അയാളുടെ ഭാഗത്തു നിന്ന് എളുപ്പം നൽകുന്നത് കൊണ്ടും, കടം കൊടുക്കേണ്ട വ്യക്തി അല്ലെങ്കിൽ ആരാണോ അവകാശം നിറവേറ്റേണ്ടത്, അയാളുടെ ഭാഗത്തു നിന്ന് ഉത്തരവാദിത്വ ബോധവും നൽകണം എന്ന ചിന്തയും വ്യാകുലതയും ഉള്ളതുകൊണ്ട്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്ന് നമ്മളും ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. ഖസാ എളുപ്പം നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഖസാ ആർക്കെങ്കിലും നൽകാൻ ചുമതലപ്പെടുത്തുകയോ ചുമതലപ്പെടുത്താതിരിക്കുകയോ ചെയ്യട്ടെ, അവകാശം നേടുന്ന ആൾ തന്റെ മൃദുലമായ പെരുമാറ്റം കാച്ചുവെക്കേണ്ടതാണ്. അവകാശം നൽകേണ്ട ആൾക്ക് നൽകുന്നതിനുള്ള ഉത്തരവാദിത്വ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് പിന്നീട് അത് നൽകുന്നതിനു വേണ്ടി പൂർണമായ നിലയിൽ പരിശ്രമിക്കേണ്ടതാണ്. അവകാശം നിറവേറ്റാതിരിക്കുകയും പിന്നീട് അഹങ്കാരം കാണിക്കുകയും ചെയ്യുന്നത്, അതിന്റെ ഒരു സംഭവം ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു തആല വിവരിക്കുന്നു. പറയുന്നു, ഒരാളുടെ വീടുമായി ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു. കാദിയാനിലുള്ള വാടകക്കാരൻ അദ്ദേഹത്തിന്റെ വീട് അയാൾ ഒഴിഞ്ഞു നൽകുന്നുണ്ടായിരുന്നില്ല. ആരുടെ വീടായിരുന്നു? ആ വ്യക്തി കാദിയാനിലല്ല താമസിച്ചിരുന്നത്, മറിച്ച് സൈന്യത്തിൽ ജോലി ചെയ്യുകയായിരുന്നു. വർഷത്തിൽ ഏതാനും ദിവസത്തേക്ക് കാദിയാനിൽ വരുമായിരുന്നു. ഹദ്രത്ത് മുസ്ലിം മൗഊദ് പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ സൈന്യത്തിൽ ഉദ്യോഗസ്ഥനാണ്, വർഷത്തിൽ 15-20 ദിവസത്തേക്കായിരിക്കും കാദിയാനിൽ വരുന്നത്. ഇത്രയും ദിവസം താങ്കൾക്ക് അതിഥി മന്ദിരത്തിലും താമസിക്കാം, ലങ്കർഖാനയിൽ ദാറുസിയാഫത്തിൽ താമസിക്കാം, അല്ലെങ്കിൽ താങ്കളുടെ ഏതെങ്കിലും സുഹൃത്തിന്റെ വക്കലോ താമസിക്കാം. ഇപ്പോൾ ഇവിടെ വീടുകളുടെ കുറവും ഉണ്ട്. അഥവാ താങ്കൾ വാടകക്കാരനെ താങ്കളുടെ ഏതാനും ദിവസത്തെ താമസത്തിനു വേണ്ടി മാത്രം പുറത്താക്കുകയാണെങ്കിൽ അയാൾക്കത് വളരെയധികം പ്രയാസം ഉണ്ടാക്കും. പിന്നീട് അദ്ദേഹം അയാൾക്കൊരു ഉദാഹരണം നൽകി, സഹാബാക്കൾ പുറത്തുനിന്ന് വരുന്നവർക്ക് തങ്ങളുടെ സ്വത്ത് പോലും നൽകുമായിരുന്നു, എന്നാൽ നിങ്ങൾ 10-15 ദിവസത്തെ താമസത്തിനു വേണ്ടി 11.5 മാസം താമസിക്കുന്ന വ്യക്തിയെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ആഗ്രഹിക്കുകയാണോ? അവിടുന്ന് പറയുന്നു, എന്റെ ഈ വാക്കുകൾക്ക് അയാളിൽ വലിയ സ്വാധീനം ഉണ്ടായി. അയാൾ പറഞ്ഞു, ഹുസൂർ, താങ്കൾ പറയുന്നത് നിശ്ചയമായും ശരിയാണ്. അയാളെ പ്രയാസപ്പെടുത്തിയത് എന്റെ തെറ്റാണ്. എന്നാൽ താങ്കൾ ആ വാടകക്കാരനോടും ചോദിക്കുക, അയാൾ കഴിഞ്ഞ 8-9 മാസമായി എനിക്ക് വാടക നൽകിയിട്ടില്ല. അതുകാരണമാണ് ഞാൻ ചിന്തിച്ചത് അയാളെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കാം. അപ്പോൾ ഞാൻ ആ കെട്ടിടത്തിന്റെ ഉടമസ്ഥനോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ന്യായമായ കാരണമാണ്, താങ്കളുടെ ഒരു തെറ്റുമില്ല. കേസ് നൽകിയ ആളുടെ തെറ്റാണ്, ഒപ്പം താൻ ഇത്ര മാസത്തെ വാടക നൽകിയിട്ടില്ല എന്ന കാര്യവും പറയുന്നില്ല. അവിടുന്ന് പറയുന്നു, എന്റെ അവസ്ഥ അപ്പോൾ വിസ്മയകരമായതായിരുന്നു. ഞാൻ ആ വ്യക്തിയുടെ, അതായത് കെട്ടിടത്തിന്റെ ഉടമസ്ഥന്റെ ഹൃദയം മൃദുലമാക്കാൻ ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം അത്തരത്തിലുള്ളൊരു കാര്യം പറഞ്ഞു. അതിന് എന്റെ പക്കൽ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല. അഥവാ രണ്ടാം കക്ഷി വാടക നൽകിയിരുന്നുവെങ്കിൽ ഞാൻ മൈതാനം കീഴടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഉദ്ദേശിച്ച വിധി നൽകാൻ സാധിക്കുമായിരുന്നു. എന്നാൽ അയാളാകട്ടെ വാടകയും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല തന്റെ അധീശത്വം നിലനിർത്താനും ആഗ്രഹിക്കുന്നു. അവിടുന്ന് പറയുന്നു, ആ സമയത്ത് എന്റെ അവസ്ഥ അതുപോലെയായി തീർന്നു. ഏതുപോലെ പറയപ്പെടുന്നു, ഒരു പഠാൻ ഉണ്ടായിരുന്നു. അയാൾ ആരിൽ നിന്നോ കേട്ടു, ആരെക്കൊണ്ടെങ്കിലും കലിമ ചൊല്ലിപ്പിച്ചാൽ മനുഷ്യൻ സ്വർഗത്തിൽ പോകും. അയാൾ ഒരു ഹിന്ദുവിനെ പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, കലിമ ചൊല്ലുക. ഹിന്ദു പറഞ്ഞു, ഞാൻ ഹിന്ദുവാണ്, എനിക്ക് കലിമ കൊണ്ട് എന്ത് കാര്യം? അയാൾ പറഞ്ഞു, നീ കലിമ ചൊല്ലു. വാളെടുത്തുകൊണ്ട് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. അവസാനം അയാൾ പറഞ്ഞു, ശരി, എനിക്ക് കലിമ ചൊല്ലിത്തന്നാലും. ഠാൻ പറഞ്ഞു, ഞാൻ ചൊല്ലിത്തരികയില്ലേ, നീ സ്വയം ചൊല്ലുക. ഹിന്ദു പറഞ്ഞു, ഞാൻ എങ്ങനെ ചൊല്ലാനാണ്? എനിക്കെന്തറിയാം കലിമ എന്താണെന്ന്. നീ ഒരു മുസൽമാനാണ്, നീ ചൊല്ലിത്തന്നാലും നിനക്കറിയുമായിരിക്കും. പഠാൻ പറഞ്ഞു, എനിക്കറിയുകയില്ല. ഇന്ന് ഭാഗ്യം ശരിയല്ല, അല്ല എങ്കിൽ ഇന്ന് ഞാൻ നിന്നെക്കൊണ്ട് കലിമ ചൊല്ലിപ്പിച്ച് സ്വർഗത്തിൽ പോകുമായിരുന്നു. അവിടുന്ന് പറയുന്നു, ഇതുപോലെ ഞാൻ ഉപദേശിച്ച് കെട്ടിടത്തിന്റെ ഉടമസ്ഥന്റെ ഹൃദയം മൃദുലമാക്കി. അങ്ങനെ ഹൃദയം മൃദുലമായി തീർന്നപ്പോൾ അയാൾ അത്തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞു, എന്റെ കലിമ നിന്നിടത്ത് തന്നെ നിന്നു. അഥവാ രണ്ടാമത്തെ കക്ഷി വാടക നൽകിയിരുന്നുവെങ്കിൽ, അവകാശം ധ്വംസിച്ചിരുന്നില്ല എങ്കിൽ ഞാൻ ഉടമസ്ഥനെ കലിമ ചൊല്ലിപ്പിക്കുമായിരുന്നു. വിശ്വാസികൾ പരസ്പരമുള്ള അവകാശങ്ങൾ നിറവേറ്റുന്നതിൽ ഉന്മേഷം കാണിക്കേണ്ടതുണ്ട്. ഇത് കേവലം ഒരു സംഭവം മാത്രമല്ല, അനേകം സംഭവങ്ങൾ ഇതുപോലുണ്ട്. അതുകൊണ്ട് പ്രശ്നങ്ങൾ ഖസായിൽ വരുന്നതാകട്ടെ, കാലത്തിന്റെ ഖലീഫയുടെ മുമ്പിൽ വരുന്നതാകട്ടെ, എല്ലാ കാര്യത്തിലും സത്യത്തിൽ അധിഷ്ഠിതമായതായിരിക്കണം. പിന്നീട് കാലത്തിന്റെ ഖലീഫക്ക് തന്റെ കാര്യം പറഞ്ഞ് ലജ്ജിക്കാൻ ഇടവരുന്നതിന് പകരം അദ്ദേഹത്തെ ലജ്ജിക്കുന്ന അവസ്ഥയുണ്ടാകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇന്നും അത്തരത്തിലുള്ള അനേകം സംഭവങ്ങളുണ്ട്. അവകാശം നേടേണ്ട ആളുടെ ഹൃദയം നാം മൃദുലപ്പെടുത്തിയാലും അവകാശം നൽകേണ്ട വ്യക്തിയുടെ രീതി കൊണ്ട് കാര്യം മുന്നോട്ട് പോവുകയില്ല. പിന്നീട് ഇതും പരാതിയായിരിക്കും, ഞങ്ങളോട് മൃദുലതയോടുകൂടി പെരുമാറിയില്ല. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനോഹരമായ സമൂഹത്തിന്റെ നിർമ്മിതിക്കു വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ വേണം, ഏതെല്ലാം വിധത്തിൽ മനോഹരമായ സമൂഹമാണ് മുസ്ലിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്, രണ്ട് കക്ഷികളും എപ്രകാരമാണ് അവരുടെ കടമകൾ നിറവേറ്റേണ്ടത്, അതുമായി ബന്ധപ്പെട്ട അങ്ങയുടെ ഏതാനും ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരവസരത്തിൽ പരസ്പരമുള്ള പ്രശ്നത്തിൽ മൃദുലത ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ട് പറയുന്നു, അല്ലാഹു എളുപ്പം ഉണ്ടാക്കുന്ന വ്യക്തിയിൽ കരുണ ചൊരിയട്ടെ. അയാൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ, അയാൾ കടം നൽകിയത് തിരിച്ചു ചോദിക്കുമ്പോൾ, വീണ്ടും അവിടുന്ന് എളുപ്പം ഉണ്ടാക്കി നൽകുന്നവർക്ക് സന്തോഷവാർത്ത നൽകിക്കൊണ്ട് മറ്റുള്ളവരെ ഇതിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹു ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. അയാൾ വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും കടം നൽകുമ്പോഴും കടം തിരിച്ചു ചോദിക്കുമ്പോഴും സൗകര്യം നൽകുമായിരുന്നു. ഈ കാരണം കൊണ്ട് അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. മറ്റൊരു റിവായത്തിൽ വരുന്നു, അവിടുന്ന് പറഞ്ഞു, ഏതൊരാളാണോ പ്രയാസപ്പെടുന്ന കടക്കാരന് കടം തിരിച്ചു നൽകുന്ന കാര്യത്തിൽ അവധി നൽകിയത് അല്ലെങ്കിൽ മാപ്പാക്കി നൽകിയത്, ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ തണലല്ലാതെ മറ്റൊരു തണലും ഇല്ലാത്തപ്പോൾ അല്ലാഹു അയാൾക്ക് തന്റെ അർശിന്റെ കീഴിൽ തണൽ ഒരുക്കും. വീണ്ടും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് അല്ലാഹു പുറത്തുകൊടുത്ത സംഭവം വിരിച്ചുകൊണ്ട് പറയുന്നു, ഒരു കച്ചവടക്കാരന് ആളുകൾക്ക് കടം നൽകാറുണ്ടായിരുന്നു. അഥവാ അയാൾ ഏതെങ്കിലും പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ തന്റെ ജോലിക്കാരോട് പറയുമായിരുന്നു, അദ്ദേഹത്തോട് കണ്ണടക്കുക, ഒരുപക്ഷെ അള്ളാഹു നമ്മോടും കണ്ണടക്കുമായിരിക്കും. അവിടുന്ന് പറയുന്നു, അയാളുടെ ഈ ഒരു കർമ്മം കാരണം അള്ളാഹു അയാളോട് കണ്ണടച്ചു. അതുകൊണ്ട് ആർക്കാണോ തൗഫീഖുള്ളത് അവർ എത്രത്തോളം സാധ്യമാണോ സൗകര്യം ഒരുക്കി കൊടുക്കുക, അതല്ലാതെ കലഹവും പ്രശ്നങ്ങളും ആയി കോടതിയിൽ സമയം പാഴാക്കുകയും പണം ചെലവാക്കുകയും ചെയ്യുന്നതിന് പകരം. എന്നാൽ ഇസ്ലാം കേവലം ഇത് മാത്രമല്ല പറയുന്നത്. കടം വാങ്ങിയവർക്ക് സൗകര്യം ഒരുക്കി നൽകുക, ഇസ്ലാം അത്തരത്തിലുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുന്നു. എല്ലാ കക്ഷികളുടെയും അവരുടെ കടമകളിലേക്ക് ശ്രദ്ധ തിരിക്കുന്നു. അത് മുഖേന ഹൃദയങ്ങളുടെ വെറുപ്പുകൾ ദൂരീകരിക്കപ്പെടുന്നു, സമാധാനവും സ്ഥാപിതമാകുന്നു. അതുകൊണ്ട് ആരാണോ കടമ നിറവേറ്റേണ്ടത് അവർക്കും വളരെയധികം അവരെയും വളരെയധികം ഉപദേശിച്ചിരിക്കുന്നു. ഹദ്രത്ത് മുസ്ലിം മൗഊദ് നൽകിയ ഉദാഹരണം, അത്തരത്തിലുള്ള അനേകം ഉദാഹരണങ്ങൾ മുന്നിൽ വരുന്നു. ഒരു നിർബന്ധിതാവസ്ഥയും ഇല്ലാതെ കടമ നിർവഹിക്കുന്ന കാര്യത്തിൽ ആളുകൾ ഉത്തരവാദിത്വ ബോധം ഇല്ലാതെ പെരുമാറുന്നു. അത്തരം ആളുകളുടെ കൂടെ ഒരിക്കലും വ്യവസ്ഥിതി നിൽക്കുകയില്ല, നൽകാൻ സാധ്യവുമല്ല. അഥവാ അത്തരം ആളുകളുടെ കൂടെ നിൽക്കാൻ തുടങ്ങിയാൽ പിന്നീട് അവകാശം ധ്വംസിക്കുന്നവർക്ക് തുറന്ന അവധി ലഭിക്കും. സമാധാനത്തിന് പകരം സമൂഹത്തിൽ ഫിത്നയും കുഴപ്പവും ഉണ്ടാകും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിബന്ധനകളിൽ ഒരു നിബന്ധന ഇതുകൂടിയാണ്, കുഴപ്പങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ശ്രമിക്കുന്നതാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെക്കുറിച്ച് നമുക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ട്. ഒരു റിവായത്തിൽ വരുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധനികൻ കടം തിരിച്ചു നൽകുന്ന കാര്യത്തിൽ ഒഴിവുകഴിവ് പറയുന്നത് അക്രമമാണ്. അഥവാ നിങ്ങളിൽ ആരെയെങ്കിലും ഒഴിവുകഴിവ് പറയുന്നവരെ പിന്തുടരാനായി നിശ്ചയിച്ചാൽ ആ ഒഴിവുകഴിവ് പറയുന്ന വ്യക്തിയെ പിന്തുടരേണ്ടതാണ്. അതായത് നിർബന്ധിച്ച് അയാളെ കൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങൾ നൽകിപ്പിക്കുക, കടം തിരിച്ചു നൽകിപ്പിക്കുക. ഇവിടെ ഒരു മൃദുലതയും ഇല്ല, ഒരു സൗകര്യത്തിന്റെയും ആവശ്യമില്ല. കാരണം രണ്ടാം കക്ഷിക്ക് കഴിവുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞതുപോലെ, ഇതുകൊണ്ട് അയാൾ ചെയ്യുന്നില്ല എങ്കിൽ പിടിച്ചടക്കുന്നവർക്ക്, അവകാശം ധ്വംസിക്കുന്നവർക്ക് ധൈര്യം ഉണ്ടായിക്കൊണ്ടേ പോകും. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സ്ഥലത്ത് പറഞ്ഞു, കടം തിരിച്ചു നൽകേണ്ട വ്യക്തി ഒഴിവ് കഴിവ് പറയുന്നത് അയാളുടെ അഭിമാനവും അയാൾക്കുള്ള ശിക്ഷയും അനുവദനീയമാക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ജമാഅത്ത് വ്യവസ്ഥിതിയുടെ ഉത്തരവാദിത്വവും ആണ്. അത്തരത്തിൽ അവകാശം ധ്വംസിക്കുന്നവർക്ക് ശിക്ഷ നൽകുക എന്നത്, അഥവാ അവർ സഹകരിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് ഖസായുടെ വിധി അനുസരിക്കാത്തവർക്ക്, അവകാശം ധ്വംസിക്കുന്നവർക്ക് ശിക്ഷ ലഭിക്കുമ്പോൾ അവർ ബഹളമുണ്ടാക്കാൻ പാടില്ല. ഞങ്ങളോട് മൃദുലതയോടുകൂടി പെരുമാറിയില്ല. അള്ളാഹുവിന്റെ റസൂൽ അയാൾക്ക് ശിക്ഷ നൽകാനുള്ള അവകാശം ജമാഅത്ത് വ്യവസ്ഥിതിക്ക് നൽകിയിട്ടുണ്ട്. രാജ്യത്തെ നിയമവും അത്തരം ആളുകൾക്ക് ശിക്ഷ നൽകുന്നു. അതുപോലെ വളരെ താക്കീത് ചെയ്യുന്നതും ഭയപ്പെടുത്തുന്നതുമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശമുണ്ട്. അത് അവിടുന്ന് അവകാശം നൽകാത്തവരെ കുറിച്ച് പറഞ്ഞതാണ്. അവിടുന്ന് പറയുന്നു, ഏതൊരാളാണോ ഒരാളിൽ നിന്ന് തിരിച്ചു നൽകാം എന്ന നീയത്തോടുകൂടി ധനം വാങ്ങിയത്, അല്ലെങ്കിൽ കടം വാങ്ങിയത്, അള്ളാഹു അയാളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചു നൽകുന്നതായിരിക്കും. എന്നാൽ ഏതൊരാളാണോ ധനം പിടിച്ചടക്കുന്നതിനും ഭക്ഷിക്കണം എന്ന നീയത്തോടുകൂടി വാങ്ങിയത്, അള്ളാഹു അയാളെ പിടിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നീയത്ത് നല്ലതാണെങ്കിൽ അള്ളാഹു മാർഗവും വഴിയും ഉണ്ടാക്കിത്തരും. അല്ലെങ്കിൽ കടം തിരിച്ചു വാങ്ങേണ്ട വ്യക്തിയുടെ ഉള്ളിൽ എളുപ്പത്തിന്റെ വികാരം ഉണ്ടാക്കും. എന്നാൽ നിയ്യത്ത് തന്നെ ശരിയല്ല എങ്കിൽ പിന്നീട് അള്ളാഹുവും അയാൾക്ക് ശിക്ഷ നൽകുന്നു. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുവിൽ അത്തരം വ്യക്തിയുടെ ജനാസ നമസ്കരിപ്പിക്കാറുണ്ടായിരുന്നില്ല. ആരിലാണോ കടം ഉള്ളത്, അയാളുടെ സ്വത്ത് അല്ലെങ്കിൽ നിലവിലുള്ള തുക, ആ കടം വീട്ടാനായി മതിയാകാതിരുന്നത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു വേണ്ടി ദുആയും ചെയ്യാറുണ്ടായിരുന്നു. എന്നല്ല, കടത്തെയും കുഫ്രിനെയും ഒരുമിച്ച് ചേർത്ത് പറഞ്ഞു. ഒരു റിവായത്തിൽ വരുന്നു, സഹാബി പറയുന്നു, ഞാൻ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായി കേട്ടു, ഞാൻ കുഫ്രിൽ നിന്നും കടത്തിൽ നിന്നും അള്ളാഹുവിനോട് അഭയം ചോദിക്കുന്നു. ഒരാൾ ചോദിച്ചു, യാ റസൂലുള്ളാ, കടത്തിന്റെ പ്രശ്നം കുഫ്രിന് തുല്യമായിരിക്കുമോ? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണം ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആലയുടെ ഒരു നിവേദനത്തിൽ നിന്നും ലഭിക്കും. അവിടുന്ന് പറയുന്നു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഇപ്രകാരം ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ, ഞാൻ പാപത്തിൽ നിന്നും കടത്തിൽ നിന്നും നിന്റെ അഭയം ആഗ്രഹിക്കുന്നു. ഒരു ചോദിക്കുന്ന ആൾ ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ അല്ലാഹുവിനോട് കടത്തെക്കുറിച്ച് എത്രമാത്രമാണ് അഭയം ചോദിക്കുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ കടക്കാരനായി മാറുമ്പോൾ സംസാരിക്കുമ്പോൾ കളവ് പറയുന്നു, വാഗ്ദാനം ചെയ്തുകൊണ്ട് ലംഘിക്കുന്നു, ഇതാണ് കാരണം, ഇതുകൊണ്ട് അഭയം ചോദിക്കണം. അതുകൊണ്ട് നേരിട്ട് കടം വാങ്ങുന്നവരും കഴിവിന്റെ പരമാവധി കടം വാങ്ങുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുക, അവർ രക്ഷപ്പെടേണ്ടതാണ്. അഥവാ അവർ വാങ്ങിയെങ്കിൽ പിന്നീട് അത് തിരിച്ചു നൽകുന്നതിൽ വ്യാകുലതപ്പെടുകയും ചെയ്യേണ്ടതാണ്. കടമകൾ നിറവേറ്റേണ്ടതും കടം പോലെ തന്നെയാണ്. അതും നിറവേറ്റുന്നതിലേക്കും സീരിയസ് ആയ നിലയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഖസായുടെ വിധിക്കു ശേഷം കടമോ അവകാശമോ മാപ്പാക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കക്ഷിയെ കൊണ്ട് മാപ്പാക്കിപ്പിക്കേണ്ടതാണ്. ആർക്കാണോ അവകാശം നൽകേണ്ടത് അവർക്ക് മാത്രമേ അവരുടെ അവകാശം മാപ്പാക്കി നൽകാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിൽ സൌകര്യം നൽകാൻ സാധിക്കുകയുള്ളൂ. ജമാഅത്ത് അംഗങ്ങൾ ഈ കാര്യത്തിലേക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. കടം തിരിച്ചു നൽകുന്നതിനെ കുറിച്ച് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ റളിയല്ലാഹു തആല അൻഹു ഒരു കുറിപ്പടി പറഞ്ഞു തന്നിട്ടുണ്ട്. കടം വാങ്ങിയ വ്യക്തി അതനുസരിച്ച് പ്രവർത്തിച്ചാൽ, ഒരുപാട് വ്യക്തികൾ ഇതിനെക്കുറിച്ച് എഴുതുന്നു, കടത്തെക്കുറിച്ച് എഴുതുന്നു, ഇതനുസരിച്ച് പ്രവർത്തിച്ചു നോക്കുക. അവിടുന്ന് പറയുന്നു, ഒന്നാമതായി വളരെയധികം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക. രണ്ടാമത്തെ കാര്യം, അനാവശ്യമായ ചിലവുകൾ ഒഴിവാക്കുക. ആളുകൾ അധികവും കടം വാങ്ങുന്നതിനുള്ള കാരണം അനാവശ്യ ചെലവുകൾ ചെയ്യുന്നതിന് വേണ്ടിയാണ്, ആഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം അവിടുന്ന് പറഞ്ഞത്, അഥവാ ഒരു പൈസ പോലും ലഭിച്ചാൽ കടം നൽകേണ്ട ആൾക്ക് നൽകുക. കുറച്ചു കുറച്ച് തുക നിങ്ങളുടെ പക്കൽ എവിടെ നിന്ന് വന്നാലും ചുരുങ്ങിയ നിലയിൽ നിങ്ങളുടെ ചെലവുകൾ കഴിച്ച് എത്രത്തോളം നൽകാൻ സാധിക്കുമോ അത് നൽകുന്നതിലേക്ക് ശ്രദ്ധിക്കുക. സ്വരുക്കൂട്ടിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അപ്പപ്പോൾ തന്നെ തവണകളായി നൽകിക്കൊണ്ടിരിക്കുകയോ ചെയ്യുക. ഏതായിരുന്നാലും ഒരു ചിന്ത ഉണ്ടായിരിക്കണം. ചെറിയതിൽ ചെറുതായ തുകയാണെങ്കിൽ പോലും ലഭിച്ചാൽ മിച്ചമുണ്ടായാൽ അത് നൽകുക. മിച്ചം തങ്ങളെ പ്രയാസത്തിൽ അകപ്പെടുത്തിക്കൊണ്ടാണ് ഉണ്ടാക്കേണ്ടത്, അങ്ങനെ കടം വീട്ടേണ്ടതാണ്. ചിലർ താൽപര്യത്തോടുകൂടി കടം വാങ്ങിക്കുന്നു, അത് അനാവശ്യ ചിലവാണ്. വലിയ വലിയ കാറുകൾ വാങ്ങുന്നു, ആരോ എനിക്ക് എഴുതുകയുണ്ടായി, എന്റെ പക്കൽ ഇന്ന കാറുണ്ട്, എന്നാൽ ഇന്ന കാർ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, എന്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ബാങ്കിൽ നിന്ന് ഞാൻ കടം വാങ്ങട്ടെ. ഒരു പ്രാവശ്യം ആൾ കടം വാങ്ങിയാൽ പിന്നീട് കടത്തിൽ ആഴ്ന്നു പോയിക്കൊണ്ടിരിക്കും. ഇത്തരം നിരർത്ഥകമായ ആഗ്രഹങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ കച്ചവടം ആരംഭിച്ചിരിക്കുന്നു, ഒരുവിധത്തിലുള്ള അനുഭവവും ഇല്ല, പരിചയവും ഇല്ല. യുവാക്കളാണ് കച്ചവടത്തിന്റെ പേരിൽ ആളുകളിൽ നിന്ന് കടം വാങ്ങി. പരിചയം ഇല്ലാത്തത് കാരണം എല്ലാ കച്ചവടവും അവസാനിച്ചു, സ്വയം ആവശ്യക്കാരായി മാറി, ആളുകളുടെ പണവും പാഴാക്കി കളഞ്ഞു. അത്തരം ആളുകളും സൂക്ഷിക്കേണ്ടതാണ്. കടം നൽകുന്നവരും പിന്നീട് പരാതി പറയുന്നതിന് പകരം കേസ് കൊടുക്കുന്നതിന് പകരം ആദ്യം തന്നെ ചിന്തിച്ച് മനസ്സിലാക്കിയാണ് ആർക്കെങ്കിലും കടം നൽകേണ്ടത് അഥവാ കച്ചവടത്തിനാണ് എങ്കിൽ, കാരണം ഇവരുടെ തുകയും നഷ്ടപ്പെടും. ആർക്കാണോ നൽകുന്നത് ആ പാവവും പാവം എന്ന് പറയാൻ സാധ്യമല്ല. ചില സമയത്ത് ആളുകൾ കുഴപ്പം കൊണ്ടായിരിക്കും അപ്രകാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ നീയത്ത് തന്നെ ശരിയായിരിക്കുകയില്ല. അത് തന്നെ അവർ തന്നെ പിന്നീട് കേസുകളിൽ അകപ്പെട്ട് നിന്നരും അപമാനിതരുമായിത്തീരുന്നു. ഏതായിരുന്നാലും ഈ കാര്യങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെടേണ്ടതാണ്. ഒരു സമാധാനപൂർണമായ സമൂഹം എപ്പോഴും നമ്മളിൽ നിലനിൽക്കുന്നതിനു വേണ്ടി അല്ലാഹു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസികളുടെ വർണ്ണം ഉണ്ടാക്കിയെടുക്കുവാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ഒരു സമാധാനപൂർണമായ സമൂഹം സ്ഥാപിക്കുന്നവരായി നമ്മൾ മാറട്ടെ. ആ ഉന്നത സ്വഭാവ ഗുണങ്ങൾ, ഉന്നത സ്വഭാവത്തിന്റെ ഉയർന്ന നിലവാരം ഏതൊന്നാണ് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഏതൊന്നാണ് വിശുദ്ധ ഖുർആനിലുള്ളത്, ഏതൊന്നിലേക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്, അത് സ്വായത്തമാക്കുന്നവരായി തീരട്ടെ.
അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله عباد الله رحمكم الله ان الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر